ശുദ്ധിയും വിശുദ്ധിയും എന്നേശുവും തൻ രക്തവും എന്നീതിയും വിശുദ്ധിയും എന്നേശുവും തൻ രക്തവും വേറില്ല ആത്മാശാരണം വേറില്ല പാപഹാരണം വേറില്ല ആത്മാശാരണം വേറില്ല പാപഹാരണം എന്നേ സുയന്നി ഞാൻ നിൽക്കുന്ന ദീപാലമേ ഞാൻ നിൽക്കുന്ന ദീപാലമേ
ദൈവാധനോട് സ്തോത്രം ചെയ്യുന്നു. ചർച്ച് ഹോളല്ല ചർച്ച്, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. സഭ എന്ന് പറയുന്നത് ഹോളല്ല, സഭ ഹോളിൽ കൂടിവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ സഭ എന്ന് പറയുന്നത് വ്യക്തികളാണ്. യേശുക്രിസ്തു ഇനി ഭൂമിയിൽ വന്നപ്പോൾ ഒരു ഫിസിക്കൽ ബോഡി ഉണ്ടായിരുന്നു, ശരീരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തു ഇനി ഒരു സ്പിരിച്വൽ ബോഡിയുണ്ട്. ആ സ്പിരിച്വൽ ബോഡി എന്ന് പറയുന്നത് വീണ്ടും ജനിച്ച ദൈവമക്കളാണ്. അതുകൊണ്ടാണ് ദൈവമക്കളെ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത്. വീണ്ടും ജനിച്ച ദൈവമക്കളിലാണ് കർത്താവ് ഇന്ന് വസിക്കുന്നത്, അല്ലാതെ ബിൽഡിങ്ങുകളിലല്ല. അതുപോലെ തന്നെ വീണ്ടും ജനിച്ച ദൈവമക്കൾ കൂടി വരുന്ന ആ കൂട്ടത്തെയും കർത്താവിന്റെ ശരീരം എന്ന് പറയുന്നത്, കർത്താവിന്റെ കോർപ്പറേറ്റ് ബോഡി. കർത്താവിന്റെ ഇൻഡിവിജ്വൽ ബോഡിയാണ് ദൈവമക്കൾ ഓരോരുത്തർ, കർത്താവിന്റെ കോർപ്പറേറ്റ് ബോഡിയാണ് ദൈവസഭ. ദൈവസഭ എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ കൂടിവരവാണ്. ആ ദൈവമക്കളുടെ കൂടിവരവായിരിക്കുന്ന പ്രാദേശിക സഭ ദൈവത്തിന്റെ ബോഡിയാണ്. ആ ബോഡി, ആ ശരീരം ഒരു മരത്തിന്റെ മൂട്ടിൽ കൂട്ടി വന്നാലും അത് ദൈവസഭയാണ്. ബിൽഡിംഗ് അതിന് ബന്ധമൊന്നുമില്ല. വീടുകളിൽ കൂടി വന്നു കഴിഞ്ഞാൽ അത് ദൈവസഭയാണ്. നേരം ദൈവസഭ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചില മിസ്കൺസെപ്ഷൻസ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകും. ഈ ദൈവസഭകളെ എല്ലാം കൂടെ കൂട്ടി സംഘടന ഉണ്ടാക്കുന്ന പരിപാടിയും ബൈബിളിലില്ല. അതും ദൈവസഭയല്ല, അത് ഓർഗനൈസേഷനാണ്. ദൈവസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജനിച്ച ദൈവമക്കളുടെ കൂട്ടമാണ്. ആ കൂട്ടം എവിടെ കൂടി വന്നു കഴിഞ്ഞാലും അത് ദൈവസഭയാണ്. ആ കൂട്ടത്തിന്റെ തല കർത്താവാണ്. ശരീരത്തിന്റെ തല കർത്താവായതുകൊണ്ട് ആ തലയാണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. തല എവിടെ കൂടി വരണം എന്ന് തീരുമാനിക്കുന്നിടത്ത് സഭ, ശരീരം കൂടി വരുന്നു. തലയാണ് കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നത്, ശരീരമല്ല ശരീരത്തിനെ പറ്റി വറി ചെയ്യുന്നത്, തലയാണ് വറി ചെയ്യുന്നത്. അങ്ങനെ തലയ്ക്ക് കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ കർത്താവ് കാര്യങ്ങളെ നിയന്ത്രിക്കുകയും കർത്താവ് നമ്മളെ നടത്തുകയും കർത്താവിന്റെ വഴിയിൽ കൂടി നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. കർത്താവ്, ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്താനായിട്ടാണ്. ദൈവത്തെ വെളിപ്പെടുത്തി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ കാണാതിരുന്നപ്പോൾ ദൈവത്തെപ്പറ്റി മനുഷ്യന് പല സങ്കല്പങ്ങളുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് തിരശീല രണ്ടായി കീറി പിതാവായ ദൈവത്തെ, ഇല്ലെങ്കിൽ ദൈവത്തെ പിതാവ് എന്ന് വെളിപ്പെടുത്തി. ദൈവത്തെ പിതാവ് എന്നുള്ളൊരു വെളിപാട് യേശുക്രിസ്തുവാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ദൈവത്തെ യഥാർത്ഥത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നത് പോലെ അറിയുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉള്ളത്, മനുഷ്യന്റെ സങ്കല്പം പോലെ ദൈവത്തെ അവൻ ചിന്തിക്കും. അതാണ് ശരിക്കും ഈ ഭൂമിയിലെ ജാതികൾ, അല്ലെങ്കിൽ റിലീജിയൻ, മതങ്ങൾ ചെയ്യുന്നത്. മതങ്ങളെല്ലാം ഉണ്ടാകുന്നതിന്റെ കാര്യം, മതങ്ങൾ ശരിക്കും ഒരു ദൈവത്തെ അന്വേഷണത്തിൽ കൂടിയാണ് മതങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ദൈവം വെളിപ്പെടുത്താതെ മനുഷ്യന് ദൈവത്തെപ്പറ്റി അറിയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഭാഗം ഭാഗമായിട്ടും വിവിധങ്ങളായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ച് പുത്രനിൽ കൂടി ദൈവത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വെളിപാട് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ദൈവത്തെ ഒരു മനുഷ്യൻ അങ്ങോട്ട് അറിയാനായിട്ടുള്ള മനുഷ്യന്റെ ശ്രമം നടത്തുമ്പോൾ മനുഷ്യന്റെ സങ്കല്പത്തിലാണ് ദൈവത്തെ അവൻ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് വിഗ്രഹാരാധന ഭൂമിയിലുണ്ടായത്, അങ്ങനെയാണ് മതങ്ങൾ ഭൂമിയിലുണ്ടായത്. വർഗം അല്ലെങ്കിൽ റിലീജിയൻ, ഈവൻ ക്രിസ്ത്യൻ റിലീജിയനും മനുഷ്യന്റെ ദൈവത്തിനെ കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പല പല തെറ്റുകളിലേക്ക് മനുഷ്യൻ പോകുന്നത്. റോമലേഖനം അതിന്റെ 1-ാം അധ്യായത്തിൽ ദൈവത്തെ വ്യക്തമായിട്ട് അറിയാതിരിക്കുന്നതിന്റെ പ്രശ്നം അവിടെ പറയുന്നുണ്ട്. അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, അതിന്റെ മേളത്തെ വാക്യങ്ങളിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. എന്നാൽ ദൈവത്തെ അവരറിഞ്ഞിട്ടും അവൻ ദൈവമെന്ന് യഥാർത്ഥത്തിൽ ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദേ ബിക്കെയിം ഫ്യൂട്ടിൽ ഇൻ ദെയർ സ്പെക്കുലേഷൻസ്. എന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ സ്പെക്കുലേഷൻസ് ഉണ്ട്, ദൈവം എങ്ങനെയാണ്, ദൈവം എങ്ങനെ ആയിരിക്കണം എന്നുള്ള സ്പെക്കുലേഷനിൽ അവരുടെ ഹൃദയം എന്തുവായിപ്പോയി. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളായിരുന്നു, എന്നാൽ ജ്ഞാനികൾ എന്ന് പറഞ്ഞ് അവർ മൂഢരായി തീർന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അന്നേരം താഴേക്ക് വരുമ്പോൾ ഇവരുടെ പാപത്തിന്റെ ലിസ്റ്റ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ദൈവം അവരെ അശുദ്ധിയിലേൽപ്പിക്കുന്നു, ദൈവം അവരെ 26-ാമത്തെ വാക്യത്തിൽ അപമാന രാഗങ്ങളിൽ ഏൽപ്പിക്കുന്നു, 28-ാമത്തെ വാക്യത്തിൽ ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിലേൽപ്പിക്കുന്നു. നേരെ ഇതിന്റെ ആ ഫോളിന്റെ റൂട്ട് ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയാത്തതാണ്, ദൈവത്തെ മനസ്സിലാക്കാത്തതാണ്. നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് വെളിപ്പെടുത്തിയത് സത്യദൈവത്തെ അറിയാൻ നമുക്ക് ഉപയോഗം തന്നു. സത്യദൈവം പിതാവാണ് എന്നും പിതാവായ ദൈവത്തെ ഓർപ്പൺ ചെയ്ത് കർത്താവ് കാണിച്ചു. ജാതീയ ചിന്തകൾ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമാണ്, ദൈവം വെളിപ്പെടുത്തിയതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവരുടെ ചിന്താഗതിയിൽ, അവരുടെ നിരൂപണങ്ങളിലാണ് ദൈവം നിൽക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ദൈവം പറയുന്നത്, നീ ഇന്നതൊക്കെ ചെയ്യുമ്പോൾ നീ വിചാരിക്കുകയാണ് ഞാനും നിന്നെപ്പോലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നീ ഇരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ കീറിക്കളയുന്ന ഒരു ദിവസമുണ്ടെന്ന് പറഞ്ഞത്. ദൈവത്തിന്റെ നിയമങ്ങൾ മോശയെ വിളിച്ചിട്ട് ദൈവം മുഖാമുഖമായിട്ട് ദൈവത്തിന്റെ വിരലുകൊണ്ട് ദൈവം തന്റെ കൽപ്പനകളെ എഴുതി കൊടുക്കുകയാണ്. ദൈവത്തെ വെളിപ്പെടുത്തുന്ന ദൈവിക സ്വഭാവം എന്താണ് എന്ന് വെളിപ്പെടുത്തുന്ന കൽപ്പനകൾ ദൈവം വിരലുകൊണ്ട് എഴുതി കൊടുക്കുമ്പോൾ താഴെ, ആ മലയുടെ താഴെ ഇവരെന്തെന്ന് പറഞ്ഞാൽ ഇവരുടെ സങ്കല്പത്തിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ ദൈവത്തിന്റെ മുമ്പിൽ ഇവർ പാട്ടും ഡാൻസും നടത്തുകയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഇവരുടെ മനസ്സിൽ, ഇവരുടെ ജീവിത ചിന്തയിൽ ഉള്ള ദൈവത്തെ അവരുണ്ടാക്കുന്നു, മുകളിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ആ മോശ താഴേക്ക് വന്നപ്പോൾ ദൈവത്തെ കണ്ട മോശയ്ക്ക് ഈ പരിപാടി കണ്ടപ്പോൾ മോശയുടെ കോപം ജനിച്ചു എന്നാണ് പറഞ്ഞത്. അന്നേരം ദൈവത്തെ കാണുന്നതിലാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങളെ വ്യത്യാസപ്പെടുന്നത്. ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയുന്നതിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം വ്യത്യാസപ്പെടുന്നത്. ഈ ദൈവത്തെ അറിയാത്ത ജാതികളായിരുന്നു നമ്മളെല്ലാവരും. നമ്മൾ ക്രിസ്ത്യൻ കുടുംബത്തിലൊക്കെയാണ് ജനിച്ചതെങ്കിലും ബൈബിൾ പറയുന്നത് രക്ഷിക്കപ്പെടാത്തടത്തോളം കാലം നമ്മൾ ജാതികളായിരുന്നു. എന്നാൽ ജാതീയമായിട്ടുള്ള പല ചിന്തകളും നമ്മളുടെ രീതികളിലും കടന്നുവരും. ഇതേ കാര്യം ദൈവത്തെ കൂടുതൽ അറിയും തോറും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും. ദൈവത്തെ അറിഞ്ഞതിന് ശേഷവും നമ്മളുടെ ജാതീയമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിത രീതിയിൽ നമ്മുടെ കാര്യങ്ങളിലേക്ക് ക്രീപ്പിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കർത്താവിനെ കൂടുതൽ അറിയും തോറും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും. കർത്താവ്, ഞാൻ പറഞ്ഞു, കർത്താവ് ദൈവം പിതാവാണ് എന്നുള്ള വെളിപാടാണ് കർത്താവ് കൊടുത്തത്. അങ്ങനെ പിതാവായ ദൈവത്തെ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരും. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം മുതൽ താഴേക്ക് വരുമ്പോൾ കർത്താവ് എങ്ങനെയാണ് ജാതികൾ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ദൈവമക്കൾ ചെയ്യേണ്ടതെന്നും പറയാണ്. കാരണം ഇവർക്കറിയാം ജാതികളുടെ ചില രീതികളുണ്ട്. ഈ ജാതികളുടെ രീതി ദൈവമക്കൾ ചിലപ്പോൾ അവലംബിപ്പിക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മാറ്റം വരണം. അതെങ്ങനെയാണ്? കർത്താവ് പിതാവാണ്, ദൈവം പിതാവാണ് എന്നറിഞ്ഞ് കർത്താവിനെ കൂടുതൽ അറിയുമ്പോഴേക്കും നമ്മുടെ ഈ കാര്യങ്ങളിലെല്ലാം മാറ്റം വരും. അതങ്ങനെ വരുമ്പോഴാണ് പറയുന്നത്, ആദ്യം കപടഭക്തിക്കാരായിട്ടുള്ളവർ ജാതികൾ എങ്ങനെയാണ് ഉപവാസമെടുക്കുന്നതെന്ന് പറയുന്നു. എന്നിട്ട് പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, കാരണം നിങ്ങളുടെ സ്വർഗസ്ഥനായ അന്ന് വരെ ഉണ്ടായിരുന്ന സിസ്റ്റം ഇങ്ങനെയായിരുന്നു. പരീശന്മാർ പോലും കാണിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. അവരും ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയാത്ത അവർ കാണിച്ചു കൊടുക്കുന്ന സിസ്റ്റം ഇങ്ങനെയായിരിക്കുമ്പോൾ യേശുക്രിസ്തു വന്നിട്ട് ഈ സിസ്റ്റം ഇങ്ങനെയല്ല, ദൈവം ഇതാണ് എന്ന് പറയുമ്പോൾ ഇവരുടെ രീതികൾ മാറാൻ വേണ്ടിയിട്ടാണ്. അവരത് പറയാണ്, ഇങ്ങനെയാണ് ഉപവസിക്കേണ്ടത്, എങ്ങനെയാണ്, രഹസ്യത്തിലാണ് ഉപവസിക്കേണ്ടത്. രണ്ടാമത് പറയാണ്, പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ ജാതികൾക്കൊരു രീതിയുണ്ട്. ജാതികൾ വിചാരിക്കുന്നത് അതിഭാഷണത്താൽ, മീനിങ്ലെസ് റിപ്പീറ്റേഷനിൽ കൂടി ദൈവം കൂടുതലായിട്ട് പ്രസാദിക്കുമെന്നും ദൈവം കേൾക്കുമെന്നും ജാതികൾ ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. മീനിങ്ലെസ് റിപ്പീറ്റേഷനിൽ കൂടി ദൈവം കേൾക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ജാതികളുടെ രീതിയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ് ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന പോലെ പ്രാർത്ഥിക്കുക. ഒരുപാട് കാര്യങ്ങൾ ദൈവം, കർത്താവ് ഇങ്ങനെ ഇവരുടെ സിസ്റ്റം, ഇവരുടെ മനസ്സിലുള്ള ജാതീയമായിട്ട് കടന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി പറയുകയാണ്. അതെങ്ങനെയാണ് മാറുന്നത്? ദൈവത്തെ വ്യക്തമായിട്ട് അറിയുമ്പോൾ അത് മനസ്സിലാവും. അതിന് ഇങ്ങനെ അടുത്തതായിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത് പറയാണ്, ഇങ്ങനെയാണ് ജാതി. എന്നിട്ട് ജാതികളുടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യം അതിന്റെ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയാണ്, ജാതികൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാലും നമ്മൾ ജാതികളെ പോലെ ചിന്തിക്കാനായിട്ട് സാധ്യതയുണ്ട്, ജാതികളെ പോലെ പ്രവർത്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മളുടെ കാര്യങ്ങളെല്ലാം ജാതീയമായിട്ടുള്ള ഇൻഫ്ലുവൻസ് നമ്മുടെ ഇതിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതെല്ലാം മാറണം കർത്താവിനെ കൂടുതൽ അറിയുമ്പോഴേക്കും. അന്നേരം നമ്മൾ എപ്പോഴും ദൈവവചനം ഏറ്റവും പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ദൈവവചനം നമ്മളെ ഇങ്ങനെ ഈ റോങ് സിസ്റ്റത്തിൽ നമ്മളെ വിടുവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അത് ശ്രദ്ധിച്ച് പഠിക്കുകയും അതിനുവേണ്ടി നമ്മൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ അത് നടക്കത്തില്ല. അതേസമയം നമ്മൾ യേശു ക്രിസ്തു എന്താണ് ചെയ്തത്, കർത്താവ് എങ്ങനെയാണ് പഠിപ്പിച്ചത്, കർത്താവിന്റെ ശിഷ്യന്മാരെങ്ങനെയാണ് ചെയ്തത്, ദൈവവചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് മാത്രം നമ്മൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് വെച്ചിട്ട് നമ്മൾ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും തോറും നമ്മളുടെ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കും. അതിന് കർത്താവ് പറയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറയാണ്. ജാതികളുടെ വേറൊരു കാര്യം പറയാണ്, ജാതികൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ജാതികൾ ഉപവസിക്കുമ്പോൾ ഇങ്ങനെ ഉപവസിക്കുന്നു, ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞിട്ട് ജാതികളുടെ വേറൊരു കാര്യം പറയാണ് ജാതികൾ. ആറാമത്തെ എന്നാലും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ജാതികളെ പോലെയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ പറയാണ് അതിന്റെ 31-ാമത്തെ വാക്യം, എന്നിട്ട് അടുത്തായിട്ട് ജാതികളുടെ വേറൊരു ലക്ഷൻ രണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥനാ രീതികൾ, നമ്മളുടെ ബാക്കിയുള്ള പുറമേയുള്ള കാര്യങ്ങൾ ജാതികളുടെ കൂട്ടാവരുത്. നമ്മൾ കർത്താവിന്റെ ദൈവവചന പ്രകാരം യേശു ക്രിസ്തുവിന്റെ പോലെ തന്നെ ചെയ്യണം. രണ്ടാമത് നമ്മുടെ ചിന്താഗതികൾ മാറണം. ജാതികൾ എന്താണ് ചെയ്യുന്നത്, ജാതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കൂടെ പറയുകയാണ്, ജാതികൾ എന്താണ് ചെയ്യുന്നത്, ജാതികൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്ന് ജാതികൾ വിചാരപ്പെടുന്നു. അന്നേരം നമ്മൾ ജാതികളാണോ അല്ലയോ എന്നുള്ളതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തെളിവ് എന്താണ്, ജാതികൾ വിചാരപ്പെടുന്ന അതേ വിചാരമാണ് നമുക്കെങ്കിൽ, നമ്മൾ പേരിൽ അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നമ്മളുടെ ജാതീയമായിട്ടുള്ള ചിന്താഗതിയുമായിട്ടുള്ള കാര്യം എന്താണ്, ഈ ജാതീയ ചിന്താഗതി മാറാത്തതിന്റെ കാര്യം എന്താണ്, മേളിൽ പറയുന്നുണ്ട്, അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് ഇതൊക്കെയും ആവശ്യമെന്ന് അറിയുന്നുണ്ടല്ലോ. അങ്ങനെ ജാതികൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനൊരു വാലിഡ് റീസൺ ഉണ്ട്, കാരണം അവർക്ക് സ്വർഗസ്ഥനായിട്ട് പിതാവില്ല. സ്വർഗസ്ഥനായ പിതാവുള്ള വ്യക്തികൾ ജാതികൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഇവർക്കും സ്വർഗസ്ഥനായ പിതാവിനെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. അന്നേരം ജാതിയാണോ ജാതി അല്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാതികൾ പറയുക ചെയ്യുന്ന അതേ കാര്യമാണോ നിങ്ങൾ പറയുക ചെയ്യുന്നത്. ജാതികൾ എന്താ, ജാതികൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നാളെ എനിക്ക് എന്തൊക്കെ വരാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് നാളെയെ പറ്റി ഇന്നേ വറി ചെയ്യുന്ന സ്വഭാവം ക്രിസ്തീയമല്ല, ജാതീയമാണ്. ഈ ജാതീയ ചിന്താഗതിയുമായിട്ട് ക്രിസ്തീയ രീതികളിൽ നമുക്ക് പോകാം, പക്ഷെ നമ്മുടെ ചിന്താഗതി മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ ജാതീയരാണ് ഉള്ളിലെങ്കിലും. അവിടെ പറയാണ് എന്ത് തിന്നും എന്ത് കുടിക്കും, മേളിൽ പറഞ്ഞിരിക്കുകയാണ് നാളെ പറയാണ് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്, വറിയ ചെയ്യരുത്, നാളേക്കായി പറയാണ് ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ഇതൊക്കെയും ആവശ്യമെന്ന് അറിയുന്നല്ലോ. എന്നിട്ട് ജാതികൾ എന്താണ് അന്വേഷിക്കുന്നത്, ഈ വകയാണ്. ദൈവമക്കൾ എന്താണ് അന്വേഷിക്കേണ്ടത്, ഇല്ലെങ്കിൽ ദൈവമക്കൾ ആണെങ്കിൽ അതിന്റെ തെളിവ് എന്താണ്, അടുത്ത വാക്യം പറയാണ് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. അപ്പോൾ ജാതികൾക്കും നമ്മൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മള് സ്വർഗത്തിലൊന്നും പോയിട്ടില്ല, നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അന്നേരം നമുക്കുള്ള ആവശ്യം, ഇല്ലെങ്കിൽ ജാതികൾക്കും നമുക്കും ഉള്ള ഈ ഭൂമിയിലെ ആവശ്യം ദൈവം തീരും. ദൈവരാജ്യം അന്വേഷിക്കുന്നവർക്ക് ദൈവാടിയും. അന്നേരം ഈ കാര്യങ്ങളെപ്പറ്റി കർത്താവ് ക്ലിയർ ആക്കണം. അതുകൊണ്ട് പറയണം, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെട്ടത്, നാളത്തെ ദിവസം തനിക്കായിട്ട് വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസത്തിലും അതിനുള്ള ദോഷമൊക്കെ നിങ്ങൾ വിചാരിച്ചാലും വിചാരിച്ചാലും അതങ്ങ് വന്നോളും. നാളെ നിങ്ങൾക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് വരും. അത് ഇന്ന് നിങ്ങൾ വിചാരിച്ചാലും മാറത്തില്ല, അത് വരിക തന്നെ ചെയ്യും. പക്ഷെ ഇന്ന് നിങ്ങൾ വിചാരപ്പെട്ടാൽ നാളത്തെ പ്രശ്നം മാറത്തുമില്ല, നാളത്തെ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നാളത്തെ പ്രശ്നത്തിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനായിട്ട് ദൈവശക്തി തരും. എന്നിട്ട് ഞാൻ പറയുന്നത്, അടിസ്ഥാനപരമായിട്ട് ദൈവത്തെ അറിയുമ്പോൾ, യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവത്തെ അറിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകുന്ന ചില രീതികളുണ്ട്, നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകുന്ന ചില ഭാരങ്ങളുണ്ട്. നമ്മുടെ ഈ വറി എന്ന് പറയുന്നതിന്റെ റൂട്ട് കോസ് ദൈവത്തെ അറിയാത്തതുകൊണ്ടാണ്, ദൈവത്തെ പിതാവെന്ന് അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് അറിയുന്നു, നിങ്ങൾക്കൊക്കെ ഇത് നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിലുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിന്ന് ഫിയറിനെ, നമ്മളിൽ നിന്ന് സംശയങ്ങളെ എടുത്തു കളയും. നമുക്ക് നാളേക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ ശരീരമല്ല ചിന്തിക്കുന്നത്, ശരീരത്തിന്റെ ആവശ്യമുള്ളത് തലയാണ് ചിന്തിക്കുന്നത്. നേരെ ദൈവത്തിന്റെ കാര്യം, ദൈവം, ദൈവത്തിന്റെ സഭയെ പറ്റിയുള്ളത്, ദൈവമക്കളുടെ ആവശ്യങ്ങളെ പറ്റിയുള്ളതും ദൈവം ചിന്തിച്ചോളും. നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അതിനുവേണ്ടി ചിലപ്പം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേക്കാം, നമ്മൾ ചിന്തിച്ചേക്കാം, നമ്മൾ പ്ലാൻ ചെയ്തേക്കാം, അതിലൊന്നും തെറ്റില്ല. പക്ഷെ വറി ചെയ്യുകയും അതിനെപ്പറ്റി ആകുലപ്പെടുകയും ചെയ്യുന്നത് ജാതീയമാണ്. അങ്ങനെയുള്ള ജാതീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒരു ശരീരമുണ്ടായിരുന്നു, ഒരു ഫിസിക്കൽ ബോഡി ഉണ്ടായിരുന്നു. ആ ഫിസിക്കൽ ബോഡി ഈ ഭൂമിയിലേക്ക് വന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിലാണ് ഇന്നും ദൈവമക്കളുടെ ഉള്ളിൽ യേശു ക്രിസ്തു ജനിക്കുന്നതും, അതേ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് ദൈവം ചെയ്യുന്നതും. ചില വാക്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം.
ആറാം മാസത്തിൽ ദൈവം ഇസ്രായേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിക്കുന്ന കന്യകയുടെ അടുക്കലായി. കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു.
ഇവിടെ പറയാണ്, 1-ാമത് പറയാണ്, ദൈവം ഒരു അഡ്രസ് കൊടുക്കാണ്. ആർക്കാണ്? ഗബ്രിയേൽ ദൂതന് ഒരു അഡ്രസ് കൊടുക്കാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗബ്രിയേൽ ദൂതനെ അടുത്ത് പറയാണ്, നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിൽ ജോസഫ് എന്ന് ഈ പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഒരു കന്യകയുണ്ട്. ആ കന്യകയുടെ പേര് മറിയയാണ് എന്ന് പറഞ്ഞ് ഒരു അഡ്രസ് കൊടുത്ത് വിടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഓരോ വ്യക്തികളെ പറ്റിയും അവരുടെ അഡ്രസ് അറിയാം, അവര് താമസിക്കുന്ന സ്ഥലം അറിയാം. ദൈവം ദൈവത്തിന്റെ ദൂതനെ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് വിട്ടു പറയാണ്. അവിടെ ഒരു സ്ത്രീയുണ്ട്, അവിടെ ഒരു ചെറുപ്പക്കാരിയുണ്ട്, അവിടെ ഒരു യുവതിയുണ്ട്. ആ യുവതിയുടെ പേര് മറിയ എന്നാണ്. ആ മറിയടുത്ത് ചെന്നിട്ട് ഒരു കാര്യം പറയണം. ആ മറിയടുത്ത് പറയേണ്ട കാര്യം ഇതാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കും എന്ന് അവളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ മറിയയെ പറ്റി നമ്മള് ബൈബിളിൽ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ? ഉണ്ടോ? മറിയെ പറ്റി വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി മുതൽ, മറിയ എന്നുള്ള പേരൊന്നുമില്ല, ഉൽപ്പത്തി മുതൽ മറിയെ പറ്റിയുള്ള പ്രവചനങ്ങളുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്ന് പറയുമ്പോൾ ആ സ്ത്രീ മറിയാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് യെശയ്യാവ് പറയുമ്പോൾ ആ കന്യക മറിയാണ്. നേരെ ദൈവം നേരത്തെ തന്നെ പ്രവചന പുസ്തകങ്ങളിൽ ചില കാര്യങ്ങൾ എഴുതിയിരുന്നു യേശു ക്രിസ്തുവിന്റെ ജന്മമായിട്ട് ബന്ധപ്പെട്ട്. അതിനുവേണ്ടിയിട്ട് ഒരു വ്യക്തി വേണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. നേരെ ദൈവം ആ വ്യക്തിയെ തെരഞ്ഞെടുത്തിട്ട് ആ വ്യക്തിയുടെ അടുത്തേക്ക് ദൈവത്തിന്റെ ദൂതനെ അഡ്രസ്സും കൊടുത്തിട്ട് വിടുകയാണ്, ഇന്ന സ്ഥലത്ത് ഇന്നിടത്താണ് ആ സ്ത്രീ, ആ സ്ത്രീ എടുത്തു പോയി പറയണം. നേരെ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ എങ്ങനെയാണ് മറിയയെ ദൈവം ചൂസ് ചെയ്യാൻ കാര്യം? ദൈവം ഒരു ലോട്ടിട്ടിട്ട് അതിൽ നിന്ന് എന്നാ പിന്നെ മറിയെ അങ്ങ് സെലക്ട് ചെയ്യാന്ന് വിചാരിക്കണം? അല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു യേശു ക്രിസ്തുവിന്റെ ജീനോളജി ദൈവം സെലക്ട് ചെയ്തതാണ്, ഇല്ലെങ്കിൽ യേശു ക്രിസ്തു ചൂസ് ചെയ്തതാണ്. അതിൽ ഓരോ വ്യക്തികളും വരുന്നതിന് പ്രത്യേക പ്രത്യേക കാരണമുണ്ട്. യേശാവ് അതിൽ നിന്ന് തെറിച്ചുപോയതിന് കാരണമുണ്ട്, യാക്കോബ് അതിൽ ആടിയപ്പെടാനായിട്ടുള്ള കാരണമുണ്ട്, അബ്രഹാം അതിൽ ആടിയപ്പെടാനായിട്ടുള്ള കാര്യമുണ്ട്, ഇസഹാക്ക് അതിൽ ആടിയപ്പെടാനുള്ള കാര്യമുണ്ട്, അങ്ങനെ താമാർ അതിൽ വരാനായിട്ടുള്ള കാര്യമുണ്ട്, രൂത്ത് അതിൽ വരാനായിട്ടുള്ള കാര്യമുണ്ട്. ഇങ്ങനെ പല പല കാരണങ്ങളുകൊണ്ടാണ് ഓരോരുത്തർ വരുന്നത്. അതേപോലെ തന്നെ മറിയയും യേശു ക്രിസ്തുവിന്റെ വംശാവലിയിലെ ആ റൂട്ടിൽ വരാനായിട്ട് കാരണമുണ്ട്. കാരണം ദൈവത്തിന്റെ ദൃഷ്ടി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഏത് വ്യക്തിയിലാണ് യേശു ക്രിസ്തുവിന്റെ ജീവനോളജി വരാനായിട്ട് പോകുന്നത്. ദിനവൃത്താന്ത പുസ്തകത്തിന്റെ 16:9 പറയാണ്, ദൈവത്തിന്റെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലാവരും ഓടാടിക്കൊണ്ടിരിക്കും. നേരെ ദൈവത്തിന്റെ ദൃഷ്ടി ഭൂമിയിൽ എല്ലാവരും ഓടാടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിനൊരു മിനിസ്ട്രി ഒരാളെ ഏൽപ്പിക്കണമെങ്കിൽ, ദൈവത്തിന്റെ ശുശ്രൂഷ ഒരാളെ ഏൽപ്പിക്കണമെങ്കിൽ, ദൈവം ഒറ്റ ദിവസം കൊണ്ട് ആ വ്യക്തിയെ ചൂസ് ചെയ്യല്ല ചെയ്യുന്നത്. ദൈവം വർഷങ്ങൾ ആ വ്യക്തിയുടെ നടപ്പിനെ ദൈവം നോക്കിക്കൊണ്ടേയിരിക്കുന്നു, ആ വ്യക്തിയുടെ ചോയ്സസിനെ ദൈവം നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഇതിന്റെ അവസാനത്തിലാണ് ദൈവത്തിന്റെ ചോയ്സ് ആ വ്യക്തിയുടെ പേരിലേക്ക് വരുന്നത്. നമ്മള് തെസ്ലോനിക്ക ലേഖനത്തിൽ 1 തെസ്ലോനിക്ക 2:4 ഇതിനു മുമ്പ് വായിച്ചതാണ്. അവിടെ സുവിശേഷം ഫലമേൽപ്പിക്കാനായിട്ട് ദൈവം പൗലോസിനെ തെരഞ്ഞെടുത്ത് എന്താണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. 1 തെസ്ലോനിക്ക 2:4 ഇവിടെ പറയുകയാണ്, ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന്, ബട്ട് ജസ്റ്റ് ആസ് വി ഹാവ് ബീൻ അപ്രൂവ്ഡ് ബൈ ഗോഡ് ടു ബി എൻട്രസ്റ്റഡ് വിത്ത് ദ ഗോസ്പെൽ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം അപ്രൂവ് ചെയ്തു, ദൈവം ഗോസ്പെൽ എൻട്രസ്റ്റ് ചെയ്യാനായിട്ട്. ഈ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ദൈവം ഒരാളെ ഏൽപ്പിക്കണമെങ്കിൽ ദൈവം ചുമ്മാ ഒരാളെ ഏൽപ്പിക്കത്തില്ല. ദൈവങ്ങൾ ആ സുവിശേഷം എൻട്രസ്റ്റ് ചെയ്യാനായിട്ട് ദൈവം അപ്രൂവ്ഡായിട്ട് ചിലരെ ടച്ച് ചെയ്യും. അന്നേരം ഇങ്ങനെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം ഏതൊരു കാര്യവും ഒരാളെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ദൈവം ആ വ്യക്തിയെ രഹസ്യമായിട്ട് നോക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ അറിയത്തില്ല നമ്മൾ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. നമ്മുടെ ചോയ്സസ് ചിലപ്പോൾ ഈ രീതിയിലായിത്തീരാനായിട്ട്, തെറ്റായ രീതിയിലായി തീർന്നിട്ട് ദൈവത്തിന്റെ പരമമായിട്ടുള്ള വിളി നമുക്ക് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജോസഫിന്റെ കാര്യം നമുക്കറിയാം, ദാനിയലിന്റെ കാര്യം നമുക്കറിയാം. ടെസ്റ്റിങ്ങുകളുടെ നടുവിൽ ദൈവം ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല ഇവർ എന്തായി തീരാനായിട്ടാണ് പോകുന്നതെന്ന്. പക്ഷെ ദൈവം ഇവരെ കാണുന്നുണ്ടെന്നുള്ളതും ദൈവത്തിന് ഇവരെ പറ്റിയുള്ള ഒരു പദ്ധതി ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യത്തിലാണ് ഇവർ ദൈവത്തിന് മുമ്പാകെ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എല്ലാവരെയും പറ്റി. പക്ഷെ നാം മനസ്സിലാക്കണം, ഇത് തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകളുടെ മുമ്പിൽ, നമ്മുടെ ചോയ്സസിന്റെ മുമ്പിൽ. അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ ആ വില്ല് നമുക്ക് മിസ് ചെയ്യാനായിട്ട് സാധ്യത. പക്ഷെ മറിയെപ്പറ്റി ദൈവത്തിന് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ഉൽപ്പത്തി മുതലുള്ള പ്രവചനങ്ങൾ നിവർത്തീകരിച്ചുകൊണ്ട് ദൈവം മറിയെ തെരഞ്ഞെടുക്കുകയാണ്. ദൈവത്തിന്റെ ദൃഷ്ടി ആ ഒരു സ്ത്രീയുടെ മുകളിൽ വരികയാണ്. ആ സ്ത്രീയെ ദൈവം വർഷങ്ങളായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ദിവസം ഗബ്രിയേലിന്റെ അടുത്ത് പറയാണ്, ദേർ ഈസ് ദാറ്റ് വുമൺ. ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുക. ആ സ്ത്രീയുടെ അടുത്ത് പറയാ, യു ആർ സെലക്ടഡ് ടു ബിക്കം ഇൻ ദ ജീനിയോളജി ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ ജീനിയോളജിയിൽ, യേശു ക്രിസ്തുവിന്റെ അമ്മയാവാനായിട്ട് നിനക്ക് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് പറയണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൂതൻ 28-ാമത്തെ വാക്യം 27-28. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ കൃപ മറിയക്ക് ലഭിച്ചു. ദൈവത്തിന്റെ ഗ്രേസ് കൊണ്ടാണ്, അല്ലാതെ മറിയുടെ കഴിവ് കൊണ്ടല്ല. എന്നാൽ മറിയെ ദൈവം ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. പക്ഷെ നോഹയെ പറ്റി പറയാൻ, നോഹ ദൈവത്തിന് മുമ്പാകെ നിഷ്കളങ്കനായി നടന്നു. നേരം ദൈവത്തിന് മുമ്പാകെ നടക്കുന്ന വ്യക്തിയുടെ മുകളിലേക്ക് ദൈവത്തിന്റെ ഗ്രേസ് വരികയാണ്, ദൈവത്തിന്റെ കൃപ വരികയാണ്. ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നിട്ട് പറയാണ്, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയാണ്. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. നേരം മറിയ ഇത് പെട്ടെന്ന് കണ്ടപ്പോഴേക്കും പെട്ടെന്ന് മറിയയ്ക്ക് പേടിയുണ്ടായി. അപ്പോൾ ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. 30, 31, 32 വാക്യങ്ങൾ വായിക്കാം. ഇവിടെ പറയാണ്, മറിയുടെ അടുത്ത് പറയാണ്, നീ ഭയപ്പെടേണ്ട, നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വീണിരിക്കുന്നു. എന്നിട്ട് പറയാണ്, അടുത്ത വാക്യം പറയാണ്, നീ ഗർഭം ധരിച്ചിട്ട് ഒരു മകനെ പ്രസവിക്കും. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഇരിക്കുന്ന, ആൻഡ് ബിഹോൾഡ് യു വിൽ കൺസീവ് ഇൻ യുവർ വൂംബ്. ഒരു കൺസെപ്ഷൻ നടക്കാനായിട്ട് പോകുകയാണ് നിന്റെ വയറ്റിൽ. ആ കൺസെപ്ഷനിൽ കൂടി വചനം ജഡമായി തീരാനായിട്ട് പോവുകയാണ്. യേശു ക്രിസ്തു നിന്റെ ഉള്ളിൽ ജനിക്കാനായിട്ട് പോകുന്നു. നിന്റെ വയറ്റിൽ ഒരു കൺസെപ്ഷൻ നടക്കാനായിട്ട് പോകുന്നു. യു വിൽ കൺസീവ് ഇൻ യുവർ വൂംബ് ആൻഡ് ബെയർ എ സൺ ആൻഡ് യു ഷാൽ നെയിം ഹിം ജീസസ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവിടെ പറയാണ്, ദൈവത്തിന്റെ പഴയ നിയമ പ്രവചനങ്ങളെല്ലാം നിവർത്തിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിക്കാനായിട്ട് പോകുന്നു. അതിൽ നീയും ഒരു ഭാഗമായി തീരുകയാണ്. നീയും അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദാവീദിന്റെയും എല്ലാം റൂട്ടിൽ നിന്നെയും ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ദാവീദ് ഗൃഹത്തിൽ കൂടി വരാൻ പോകുന്ന മശിഹ നിങ്ങൾ കൂടി ജനിക്കാനായിട്ട് പോകുകയാണ്. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായി തീരും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല എന്ന് പറഞ്ഞു. വലിയൊരു പ്രോമിസ്, ഭയങ്കര ഒരു പ്രോമിസ്. പഴയ നിയമ പ്രവാചകന്മാരെല്ലാം പ്രവചിച്ചുകൊണ്ടിരുന്നത് നടക്കാൻ പോകുന്നു എന്ന് മറിയെടുത്ത് പറയാണ്. പക്ഷെ അവിടെ മറി പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ മറിയുടെ മറുപടി? ഇവിടെ പറയുകയാണ്, ഹൗ ദിസ് ക്യാൻ ബി ഹാപ്പൻ. നേരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മറിയെടുത്ത് ദൈവം പറയുന്നത് വലിയ പ്രവചന നിവൃത്തിയുടെ കാര്യമാണ് പറയുന്നതെങ്കിലും അതൊരു അൾട്ടിമേറ്റ് അട്ടർ ഇമ്പോസിബിലിറ്റിയാണ്. ഒരിക്കലും നടന്നിട്ടില്ലാത്തതും ഒരു സാഹചര്യം കൊണ്ടും നടക്കാൻ കഴിയാത്തതുമായിട്ടൊരു വലിയ ഇമ്പോസിബിലിറ്റിയാണ് ദൈവം മറിയെടുത്ത് പറയുന്നത്. എന്താണ്? കല്യാണം കഴിക്കാത്ത, പുരുഷനുമായിട്ട് ബന്ധപ്പെടാത്ത സ്ത്രീ കൺസീവ് ചെയ്യും എന്നുള്ള വലിയൊരു ഇമ്പോസിബിലിറ്റിയാണ് അവിടെ പറയുന്നത്. അതാണ് അന്നേരം ഒരു ദൈവത്തിന്റെ പ്രോമിസാണിത്. പഴയ നിയമ പ്രവചനങ്ങളിലുള്ളതാണ്, പക്ഷെ വളരെ വളരെ ഇമ്പോസിബിൾ ആയിട്ട് ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മറിയ ചോദിക്കുന്നത്, ഹൗ ദിസ് ക്യാൻ ബി, ഇത് എങ്ങനെ സംഭവിക്കും? കാരണം എന്താണ്? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. നിർമ്മാണം ഇത് എങ്ങനെ സംഭവിക്കും? ഒരിക്കൽ പോലും നടക്കാൻ സാധ്യത. ഇതൊരു അവിശ്വാസത്തിന്റെ ചോദ്യമല്ല ശരിക്കും, ഇതൊരു അറിയാൻ, ഇതുവരെയും നടക്കാത്തൊരു കാര്യം എങ്ങനെയാണ് എന്ന് അറിയാനായിട്ടുള്ള ആഗ്രഹമാണ്. ദൈവം ഒരു പ്രോമിസ് കൊടുക്കുമ്പോൾ അത് മിക്കവാറും ഇമ്പോസിബിൾ കാര്യങ്ങളാണ് പ്രോമിസായിട്ട് കൊടുക്കുന്നത്. ക്രിസ്ത്യ ജീവിതം ശരിക്കും ഇമ്പോസിബിലിറ്റിയാണ്. പക്ഷെ ദൈവത്തിന്റെ ഇമ്പോസിബിലിറ്റി ഇവർ ഈ മറിയെടുത്ത് പറയാണ്, ഒരു ഇമ്പോസിബിൾ കാര്യം ഞാൻ എടുത്ത് പറയാൻ പോവുകയാണ്, ഇതിങ്ങനെ സംഭവിക്കാനാണ്. ലോക ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ല, ഇനി നടക്കാനും പോകുന്നില്ല, പക്ഷെ അത് സംഭവിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ഇവളുടെ ചോദ്യമാണ് ഇത് എങ്ങനെയാണ്, ഹൗ ദിസ് ക്യാൻ ബി ഹാപ്പൻ. അതിന്റെ ആൻസർ എന്താണെന്ന് അറിയാമോ? അതിന്റെ ദൂതൻ ഒറ്റ ആൻസറേ ഉള്ളൂ. അതിന്റെ ഏഞ്ചൽ ആൻസേർഡ് ആൻഡ് സെഡ് ടു ഹർ, ദ ഹോളി സ്പിരിറ്റ്. എന്നാൽ ഒരു ഇമ്പോസിബിലിറ്റി സാധ്യമാക്കുന്നതിന്റെ കാര്യം എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? ദൈവം പറയണ അതിന് ഒറ്റ ആൻസറേ ഉള്ളൂ. എങ്ങനെയാണ് ഇമ്പോസിബിലിറ്റി പോസിബിൾ ആവുന്നത്? ബൈ ഹോളി സ്പിരിറ്റ്. നേരം എങ്ങനെയാണ് ഈ ഇമ്പോസിബിൾ ദൈവത്തിന്റെ പ്രോമിസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഫുൾഫിൽ ആവുന്നത്? ഓൺലി വൺ ആൻസർ. നീ നാളെ മുതൽ ഇങ്ങനത്തെ കുറെ നിയമങ്ങൾ ചെയ്താൽ നിന്റെ ഉള്ളിൽ യേശു ക്രിസ്തു ജനിക്കും എന്നല്ല പറയുന്നത്. നാളെ മുതൽ നീ ഇങ്ങനെ കുറേ സെറ്റ് കുറെ കാര്യങ്ങൾ അവന്റെ മുമ്പിൽ വെക്കുകയല്ല ചെയ്യുന്നത്. ഒരൊറ്റ ആൻസറേ ഉള്ളൂ ക്രിസ്ത്യ ജീവിതത്തിന്, ഒരൊറ്റ ആൻസറേ ഉള്ളൂ ദൈവത്തിന്റെ ഇമ്പോസിബിൾ പ്രോമിസ് പോസിബിൾ ആകുന്നതിന്. ഒരൊറ്റ പോസിബിൾ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ് അവിടെ ഒറ്റ ആൻസർ? ഒറ്റ ലൈനിൽ പറയാണ്, ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദെയർഫോർ ആ ശക്തി നിന്റെ മേൽ വരുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? നിന്റെ ഉള്ളിൽ ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കാനായിട്ട് പോകുന്നു. ദ ഹോളി ചൈൽഡ് ഈസ് ഗോയിങ് ടു കംഫോർട്ട്. അതിന്റെ കാരണം എന്താണ്? ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. ദൈവം ഒരാളെ ഒരു മിഷന് വേണ്ടി വിളിക്കുന്നു, ദൈവം ഒരാളെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വിളിക്കുന്നു. ദൈവത്തിന്റെ കണ്ണ് ഇവളെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇവന്റെ പ്രൈവറ്റ് ചോയ്സസ്, ഇവന്റെ രഹസ്യ ജീവിതം, ഇവൻ കാണുന്ന കാര്യങ്ങൾ, ഇവൻ കേൾക്കുന്ന കാര്യങ്ങൾ, ഇവൻ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ രഹസ്യമായിട്ട് ദൈവം മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുന്നതിന്റെ അവസാനം ദൈവം പറയാണ്, അവനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ദൈവത്തിന്റെ കണ്ണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലൂടെ ആടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ ദൈവം എല്ലാ കാര്യങ്ങളെയും കാണുന്നു. പലരും വിചാരിക്കുന്നത്, ദൈവം എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത്, ദൈവം എന്തുകൊണ്ടാണ് എന്നെ മിനിസ്റ്റർ ചെയ്യാത്തത്, മിനിസ്റ്റർക്ക് വേണ്ടി ഏൽപ്പിക്കാത്തത്? ഞാൻ പറയട്ടെ, ദൈവം ഏൽപ്പിക്കുന്നത് ദൈവം രഹസ്യത്തിൽ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ്. പക്ഷെ രഹസ്യത്തിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ദിവസം അവരുടെ പറയാണ്, ആ മറിയെടുത്ത ഒരു അഡ്രസ് കൊടുത്തിട്ടാണ്, അവിടെ പോകും, അവളുടെ അടുത്ത് പറയുക ഇത് നടക്കാനായിട്ട് പോകുന്നു. പക്ഷെ ഇത് എങ്ങനെ നടക്കും, എങ്ങനെ നടക്കും എന്നുള്ളതിന്റെ ആൻസർ പറയാണ്, ഇതൊരു ഇമ്പോസിബിൾ കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ അത് സാധ്യമാകും. അവിടെ പറഞ്ഞിരിക്കുകയാണ് അതിന് ദൂതൻ മറുപടി പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദെയർഫോർ അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയാൽ ഒരു വിശുദ്ധ പ്രജ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും, അവന്റെ പേര് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശുക്രിസ്തു ഒരു വിശുദ്ധ പ്രജയാണ്. യേശുക്രിസ്തു ദൈവശക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വചനം ജഡമായി തീർന്നിട്ട് വന്നതാണ്. ആദാമിൽ കൂടി വന്ന ആ റൂട്ടിൽ കൂടി വന്ന പാപജടത്തിലല്ല യേശുക്രിസ്തു വന്നെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയണം. എബ്രായലേഖനത്തിൽ പറയാണ്, നീ ഒരു ശരീരം എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. പുസ്തക ചുരുളുകളിൽ എഴുതിയിരുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ ശരീരം അവിടെ ഒരുക്കപ്പെടുകയാണ്. അവിടെ പറയാണ് അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. 36-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഓക്കെ, നിനക്ക് ഇതിനൊരു ബുദ്ധിമുട്ട്, നിനക്ക് ഇത്ര വിശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കാം. എന്നാൽ അതിനൊരു എക്സാമ്പിളും കൂടി പറയാണ്, നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചി എന്ന് പറഞ്ഞവർക്ക് ഇന്ന് 6-ാം മാസം. നേരെ മറിയെടുത്ത് പറയാണ്, നീ വിചാരിക്കുന്നതാണെന്ന് അറിയാമോ, നീ യു ആർ ടൂ യങ് നിനക്ക് എത്ര 10-ഓ 15-ഓ 16-ഓ വയസ്സേ ആയിട്ടുള്ളൂ, നിനക്ക് കല്യാണവും കഴിച്ചിട്ടില്ല, പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമില്ലാത്ത നിനക്ക് ഇതെങ്ങനെ സംഭവിക്കും എന്നറിയണമെങ്കിൽ വേറൊരു കാര്യമുണ്ട്. ഈ മച്ചിയായി 86 മേൽ വയസ്സുള്ള, ഇല്ലെങ്കിൽ വർഷങ്ങളോളം വയസ്സുള്ള ഒരു സ്ത്രീ ഗർഭം ധരിച്ചിരിക്കുന്നു. നേരം പറയാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അടുത്ത വാക്യം പറയാണ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ദൈവം പറയണ ഒരു എക്സാമ്പിൾ ഉണ്ട്, നീ വളരെ ചെറുപ്പമാണെങ്കിൽ വളരെ പ്രായമായ ഒരാളുണ്ട്, രണ്ടുപേർക്കും ഇമ്പോസിബിലിറ്റി ആണ്. മച്ചിയായവർക്കും ഇമ്പോസിബിളായിട്ട് അവിടെ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു. ഇവിടെ നീ തീരെ ചെറുപ്പമായിരിക്കും, നീയും ഗർഭം ധരിക്കാനായിട്ട് പോകുന്നു. കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് ഇതൊന്നൊരു വിഷയമല്ല. ദൈവത്തിന് നീ ചെറുപ്പമാണോ നീ വയസ്സായതാണോ എന്നുള്ളതൊന്നും ദൈവത്തിന് വിഷയമല്ല. കാരണം എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇത് രണ്ടും ചെയ്യാൻ കഴിയും. അന്നേരം പറയാണ്, മച്ചിയായവൾക്ക് ഇത് ആറാം മാസം നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗോഡ്. മനുഷ്യദൃഷ്ടിയിൽ ഇംപോസിബിൾ ആണ്, രണ്ടും ഇംപോസിബിൾ ആണ്, എന്നാൽ ദൈവത്തിന് ഇത് അസാധ്യമല്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തിന്റെ പ്രോമിസ് ഇവിടെ പറയുകയാണ്, അത് ദൈവം ചെയ്തെടുക്കാനായിട്ട് പോകുന്നുവെന്നും പറയാണ്. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടം വരെ ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രോമിസ്, ദൈവം എങ്ങനെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കാം. ഇനി മറിയയുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ആവശ്യമുണ്ട്. എന്താണ് മറിയ പറയുന്നത്? 38-ാമത്തെ വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് മറിയയുടെ റെസ്പോൺസ്. ഇവിടെ ഉണ്ട് മറിയ എന്താണ് പറഞ്ഞിരിക്കുക? ഈ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ബിഹോൾഡ് ദ ബോണ്ട് സെർവന്റ് ബോണ്ട് സ്ലേവ് ഓഫ് ദ ലോർഡ് മെയ്ഡ് ഡൺ ടു മീ അക്കോർഡിംഗ് ടു യുവർ വേർഡ്. ഇവിടെ മറിയ ഈ ഒരു വാക്ക് പറയാതിരുന്നെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു? ദൈവങ്ങളെ പിടിച്ച് പരിശുദ്ധാത്മാവ് വന്ന് ഇവളെ ഗർഭിണിയാകുമായിരുന്നു? ഇല്ല, അവിടെ വെച്ച് ദൈവം അടുത്ത അഡ്രസ് അടുത്ത ആളുടെ കൊടുത്തേനെ. ഇവിടെ മറിയക്കൊരു ചോയ്സ് ഉണ്ട്. മറിയ അവിടെ വെച്ചിട്ട് പറയാണ്, നീ പറഞ്ഞതുപോലെ ഇതാ ദൈവത്തിന്റെ കർത്താവിന്റെ ദാസി, ബിഹോൾഡ് ദ ബോൺ സെർവന്റ് ഓഫ് ദ ലോർഡ് ബോൺ സ്ലേവ് ഓഫ് ദ ലോർഡ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറിയ ഈ പ്രോമിസ് സ്വീകരിക്കാം, മറിയക്ക് ഇത് റിജക്ട് ചെയ്യാം. മറിയക്ക് ഇത് റിജക്ട് ചെയ്യാനായിട്ടുള്ള വളരെ വളരെ റീസണബിൾ കാര്യങ്ങളുണ്ട്. കാര്യം എന്താണെന്ന് അറിയാമോ? മറിയ ഒരു വിവാഹ നിശ്ചയം ചെയ്തിട്ടിരിക്കുകയാണ്. മറിയയുടെ ഫ്യൂച്ചർ പ്ലാനുകളുണ്ട്. മറിയയുടെ ജീവിതത്തെ പറ്റി മറിയയ്ക്ക് ലക്ഷ്യങ്ങളുണ്ട്, മറിയയ്ക്ക് പ്ലാനുകളുണ്ട്. ഇതിനെല്ലാം തകർക്കുന്ന ഒരു പ്രോമിസാണിത്. നേരെ ദൈവം മറിയടുത്ത് കർത്താവ് ഈ വലിയ പ്രോമിസ് പറയുമ്പോൾ മറിയയുടെ ജീവിതം അതോടുകൂടി തീരുകയാണ്. ദൈവം പറയാണ്, നിന്നെ തലമുറകൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്നാണ് പ്രോമിസ്. പക്ഷേ ആ മറിയ ജീവിച്ചിരുന്ന തലമുറ അവളെ ഭാഗ്യവതി എന്നൊന്നും വാഴ്ത്തത്തില്ല അല്ലേ? നമ്മുടെ സഭയിലെ കാണാൻ അങ്ങനെ നടന്നാൽ നമ്മൾ എന്ത് പറയും? ഭാഗ്യവതി എന്ന് പറയൂ. ദൈവം നമ്മുടെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. ഇതൊന്നും ആൾക്കാർ വിശ്വസിക്കുന്നില്ല. അതോടുകൂടി മറിയയുടെ ജീവിതം തകരിക്കപ്പെടുകയാണ്, മറിയയുടെ സോഷ്യൽ ലൈഫ് തകരപ്പെടുകയാണ്. നേരെ ദൈവം പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ഒരു പ്രോമിസ് നിന്റെ മേൽ വരുന്നു. ദൈവം നിന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കാനായിട്ട് പോകുന്നു. പക്ഷേ എന്തെന്നറിയാമോ, അതോടുകൂടി ഈ നിന്റെ പ്ലാനും ദൈവത്തിന്റെ പ്രോമിസും കൂടി രണ്ടും കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ അപ്പൊ നടക്കത്തില്ല. യു ചൂസ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അങ്ങ് ചൂസ് ചെയ്യുക. നിന്റെ പ്ലാനുകളും പദ്ധതികളും എല്ലാം നീ വെച്ചിട്ടുണ്ട്. ഇതിന്റെ മേളിൽ ദൈവത്തിന്റെ പ്രോമിസും നടക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. ഈ കാര്യം നടക്കുകയില്ല. ദൈവത്തിന്റെ പ്രോമിസോ നിന്റെ പ്ലാനോ, ഇത് രണ്ടിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാം. മറിയ പറയാണ്, ഇതോടുകൂടി എന്റെ പ്ലാനുകളെല്ലാം ഞാൻ വിടുന്നു, ഇത് ദൈവത്തിന്റെ ദാസി എന്ന് പറഞ്ഞേൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ പലപ്പോഴും നമ്മളുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ പ്ലാൻ നമുക്ക് നമ്മുടെ പ്ലാനും ദൈവത്തിന്റെ പ്രോമിസും. നമുക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്. നമ്മുടെ ലൈഫിനെ പറ്റി നമുക്ക് പ്ലാനുണ്ട്. നമുക്ക് എവിടെ ജീവിക്കണമെന്ന് നമുക്ക് പ്ലാനുണ്ട്. നമുക്ക് എവിടെ പോകണമെന്ന് പ്ലാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെ പറ്റിയൊക്കെ നമുക്ക് വലിയ വലിയ പ്ലാനുകളുണ്ട്. ഈ പ്ലാനുകളൊന്നും അതിൽ തന്നെ തെറ്റല്ല. പക്ഷേ ഇതിന്റെ മുകളിൽ ദൈവഹിതം അന്വേഷിക്കുകയും ദൈവത്തെ സീക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടോന്നാണ് ദൈവം നോക്കുന്നത്. ദൈവത്തിന്റെ പ്രോമിസ് ഇന്ന് വന്നിട്ട് നിന്റെ ഫുൾ പ്ലാനിനെ തകർക്കാനായിട്ട് തയ്യാറായിട്ടൊരു ജീവിതമാണോ നീ നയിക്കുന്നത്? അതൊന്നും അയക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട്, ഫ്യൂച്ചറിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളൊരു റിലീജിയസ് കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വരികയാണ്. നമുക്ക് ഈ കാര്യങ്ങൾ, ദൈവത്തിന്റെ പ്രോമിസ് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നില്ല. ദൈവത്തിന്റെ, ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് സ്പെസിഫിക്കലി ചോദിക്കാനായിട്ടാണ്, ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. ദൈവത്തിന്റെ നിങ്ങളെ പറ്റിയുള്ള പദ്ധതി എന്താണ് എന്ന് നിങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ച സമയങ്ങളുണ്ടോ? ഞാൻ കൈവെക്കാനൊന്നും പറയുന്നത് നിങ്ങൾ ചോദിച്ചാൽ മതി. നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്ന് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷം കഴിഞ്ഞവർ, ഞാൻ വിശ്വസിക്കുന്നു ദൈവം അത് വ്യക്തമായിട്ട് നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം ദൈവത്തിന് എല്ലാ വ്യക്തികളെ പറ്റിയും പദ്ധതിയുണ്ട്. മറിയെപ്പറ്റി ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. മറിയെ ദൈവം ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. മറിയെ ദൈവം ചൂസ് ചെയ്തു. ദൈവം മറിയെടുത്ത് പറയാണ്, നിന്നെ പറ്റിയുള്ള പദ്ധതി ഇതാണ്. ഇവിടെ വെച്ച് അവന് അവക്കത് ചൂസ് ചെയ്യാം, അവക്കത് റിജക്ട് ചെയ്യാം, അവക്കത് സ്വീകരിക്കാം, അതെല്ലാം അവളുടെ ഇഷ്ടം. പക്ഷെ ദൈവം അവളുടെ പറയാണ്, ഇതാണ് നിന്നെ പറ്റിയുള്ള പദ്ധതി, നിന്നിൽ കൂടി പ്രവചന നിവൃത്തി നടക്കാനായിട്ട് പോകുന്നു. ഈ സുവിശേഷത്തിന്റെ വലിയ പർപ്പസിൽ നീ ഒരു ഭാഗമായിട്ട് തീരാനായിട്ട് പോകുന്നു. ഇവിടെ നിനക്കൊരു റോളുണ്ട്. ആ റോള് തലമുറകൾ നിന്നെപ്പറ്റി മനസ്സിലാക്കുന്നതായിരിക്കും. വേറൊരു സ്ത്രീയെ പറ്റി യേശുക്രിസ്തു പറഞ്ഞു, നീ ഈ ചെയ്തുണ്ടല്ലോ, ഈ ചെയ്തത് സുവിശേഷം പ്രസംഗിക്കുന്ന കാലം വരെയും അത് ഓർപ്പിക്കപ്പെടും. സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവളുടെ കാര്യം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ആരാന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ കാൽ കീഴിൽ വെങ്കൽ ഭരണി പൊട്ടിച്ച സ്ത്രീയെടുത്ത് പറയാണ്, ഈ സുവിശേഷം ഉണ്ടല്ലോ, ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടും. അന്ന് നീ ഈ ചെയ്ത ഈ വേസ്റ്റഡ് വർക്ക് എന്ന് ബാക്കിയുള്ളവർ പറഞ്ഞതിനെ അന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത് പ്രസംഗിക്കപ്പെടും. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് എല്ലാ വ്യക്തികളെ പറ്റിയും ഈ സുവിശേഷത്തിന്റെ ആ ചെയിനിൽ ഭാഗമായി തീരാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ എന്താണെന്നറിയാമോ, നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമ്മളെപ്പറ്റി നമുക്കൊരു പ്ലാനുണ്ട്. അതിന്റെ പുറകെ ഓടുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ പ്ലാൻ ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവം പറയാണ്, ഏതർ യുവർ പ്ലാൻ ഓർ മൈ പ്രോമിസ്. നിന്റെ പ്ലാനും ദൈവം ചിലപ്പോൾ അനുവദിച്ചേക്കാം, ദൈവം തകർത്ത് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയും കംപ്ലീറ്റ് ആയിട്ട് ഇതെല്ലാം വിട്ടുകളയുകയും ചെയ്യാൻ കഴിയാതെ ഒരു പാട്ടും പാടാം, പ്രാർത്ഥിക്കാം, നമുക്ക് മീറ്റിംഗിലും വരാം, ഒരു വിശ്വാസിയായിട്ട് പോവുകയും ചെയ്യാം എന്നുള്ള വ്യക്തികളുടെ അടുത്ത് ദൈവം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ ചോദിക്കുന്നത്, എന്താണ് ദൈവത്തിന് നിങ്ങളെ പറ്റിയുള്ള പ്ലാൻ? എന്തായാലും എന്തിനാണ് നിങ്ങളെ ദൈവം വിളിച്ചത്? എന്തിനാണ് യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നത്? ദൈവശരീരത്തിൽ, ദൈവസഭയിൽ, വട്ട് ഈസ് യുവർ സ്പെസിഫിക് റോൾ? ഇനി അത് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിന്റെ ആ കൺട്രോളിൽ ജീവിക്കാനായിട്ട് കഴിയും. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറിയ പറയാണ്, മറിയയുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എല്ലാം അതോടുകൂടി തകരുകയാണ്. മറിയാണ് ഇതാ. പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയെടുത്ത് ദൈവം പറയുമ്പോൾ, അങ്ങനെ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, യു ആർ ഇൻ ദ ഗോഡ്സ് വിൽ. ദൈവം നിങ്ങളെ ആ പർപ്പസിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് ഉടനെ ഇതൊന്നും വെളിവാകുമെന്ന് പറയുന്നില്ല. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദൈവിക പദ്ധതി തിരിച്ചറിയാത്തവരാണ് നമ്മളെങ്കിൽ, ഇറ്റേണലി നമ്മളെപ്പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു നമ്മൾ പിന്നീട് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചിലപ്പോൾ ഒരു ധനവാനായിട്ടുള്ളൊരു മനുഷ്യൻ യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നു. അവൻ വന്ന് ചോദിച്ചു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നിത്യജീവൻ പ്രാപിക്കാനുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള വഴി അവന് ദൈവം പറഞ്ഞു കൊടുത്തു. അവൻ ആ നിത്യജീവൻ പ്രാപിക്കാനുള്ള ഗുഡ് ന്യൂസ് കേട്ടിട്ട് എങ്ങനെ പോയെന്നാണ് എവിടെ ഇരിക്കുന്ന അറിയാമോ? അവൻ ദുഃഖിതനായി മടങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ഒരിക്കലും അവനും വന്നിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കും. അവിടെ വെച്ചിട്ട് അവന് ദൈവം മനസ്സിലാക്കി കൊടുക്കും, നീ ആ ചൂസ് ചെയ്ത് അന്ന് പോയില്ലേ, അതെന്തുമാത്രം വലിയൊരു നഷ്ടമായിരുന്നു എന്ന് അന്ന് നിനക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് എല്ലാവരെയും പറ്റിയും പദ്ധതിയുണ്ട്. ഇറ്റ് ഈസ് ഇംപോസിബിൾ. ദൈവത്തിന്റെ പദ്ധതി ഇംപോസിബിൾ ആണ്. മാനുഷികമായിട്ട് നിങ്ങൾക്കത് ചെയ്തെടുക്കാനായിട്ട് കഴിയത്തുമില്ല. മറിയയ്ക്ക് യേശുക്രിസ്തുവിനെ ഗർഭം ധരിക്കാനായിട്ട് കഴിയത്തില്ല. മറിയ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത് എങ്ങനെ സംഭവിക്കും? യേശുക്രിസ്തു ദൈവം പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രവൃത്തി ചെയ്തെടുക്കും. പക്ഷേ അതോടുകൂടി നിന്റെ ഒരു കംപ്ലീറ്റ് സബ്മിഷൻ ദൈവം ആവശ്യപ്പെടുന്നു. അത് കൊടുക്കാത്ത വ്യക്തികളെ ദൈവം അടുത്ത ആളുടെ അടുത്തേക്ക് ദൈവം ദൂതനെ അഡ്രസ് കൊടുത്തിട്ട് വിടും. അന്നടുത്ത് പൊക്കോളാൻ പറയും. രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം, ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്ത വ്യക്തികൾ നിത്യതയോളം നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ മുമ്പിൽ ചെന്ന് നിൽക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ഈ കാര്യം ദൈവം പറയാണ്, ദൈവത്തിന് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് നടക്കണം. ദൈവത്തിന് എല്ലാവരെ പറ്റിയും പർപ്പസ് ഉണ്ട്, എല്ലാവരെ പറ്റിയും പദ്ധതിയുണ്ട്. അത് ചെറുതായിരിക്കാം, വലുതായിരിക്കാം, അത് പ്രസംഗിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ അവരോർക്കും അറിയാം, ദൈവത്തിനും അറിയാം. ആ ദൈവഹിതത്തിന്റെ നടുക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിന്റെ കൂട്ടത്തിൽ ഒരു ഫുൾഫിൽമെന്റ് വേറെ ഒരാൾക്കും ലഭിക്കത്തില്ല. അത് നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടിയാലും ആ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കത്തില്ല. അത് എത്ര വലിയ വീട് വെച്ചാലും നിങ്ങൾക്ക് അത് ലഭിക്കത്തില്ല. ദൈവഹിതത്തിന്റെ നടുക്ക് ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന കൺവിക്ഷനാണ്, യു ആർ ഇൻ ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് ഐ ആം യൂസിംഗ് യു. ദൈവത്തിന്റെ സുവിശേഷം നിന്നിൽ എൻട്രസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കൺവിക്ഷൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യമാണ് മറിയെടുത്ത് പറയുന്നത്. മറിയയ്ക്ക് മനസ്സിലായി, ഇത് വലിയൊരു ഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. വലിയൊരു പദ്ധതിയാണ് ഇതിൽ കൂടി ഫുൾഫിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അബ്രഹാമിനെ തെരഞ്ഞെടുത്തതുപോലെ ഇസഹാക്കിനെയും യാക്കോബിനെയും ദാവീദിനെയും എല്ലാം തെരഞ്ഞെടുത്തതുപോലെ ദൈവം ആ ചെയിനിലേക്ക് എന്നെയും തെരഞ്ഞെടുക്കുകയാണ് എന്ന് മറിയയ്ക്ക് മനസ്സിലായി. ദൈവം ഒരാളെ സുവിശേഷത്തിൽ കൂടി രക്ഷയിലേക്ക് വിളിക്കുമ്പോൾ ആ ചെയിനിലേക്കാണ് ദൈവം വിളിക്കുന്നത്. ആ ചോയ്സാണ് യേശാവ് തള്ളിക്കളഞ്ഞത്. അങ്ങനെ ദൈവം തെരഞ്ഞെടുക്കുന്ന വ്യക്തികൾ ഇതിലേക്ക് വരുന്നു, ദൈവത്തിന്റെ കൃപ ലഭിച്ച വ്യക്തികൾ ഇതിലേക്ക് വരുന്നു. പക്ഷെ ദൈവം ചോദിക്കുകയാണ്, ദൈവം ആ മറിയ പറയാണ്, ഇതാ ദൈവത്തിന്റെ സാക്ഷി, ദൈവത്തിന്റെ ദാസിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നതോടുകൂടി മറിയെ ആ ലിസ്റ്റിലേക്ക് ദൈവം ആഡ് ചെയ്യുകയാണ്. അങ്ങനെ മറിയെ ആ ലിസ്റ്റിൽ വന്നു. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ കാര്യം ഇംപോസിബിൾ ആണ് എന്ന് മറിയയ്ക്ക് മനസ്സിലായില്ല എങ്കിൽ രണ്ടാമത് നടക്കാൻ പോകുന്ന ഒരു തെറ്റുണ്ട്. ദൈവത്തിന്റെ പദ്ധതി, അതുകൊണ്ടാണ് മറിയ ചോദിക്കുന്നത് ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുന്നത്. അതിനുള്ള മറുപടി വളരെ വ്യക്തമാണ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഒൺലി ബൈ ദ പവർ ഓഫ് ഗോഡ്. ദ പ്രോമിസ് ഓഫ് ഗോഡ് വിൽ ബി ഫുൾഫിൽഡ് ഒൺലി ബൈ ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പ്രോമിസ് ദൈവത്തിന്റെ ശക്തിയിൽ മാത്രമേ നിവർത്തിക്കപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. ഇതേപോലത്തെ ഒരു പ്രോമിസ് കിട്ടിയ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ. ആ വ്യക്തി ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്തു. ആ മിസ്റ്റേക്ക് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവിക പദ്ധതി നമ്മൾ അറിഞ്ഞിട്ടും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടും നമുക്കൊരു മിസ്റ്റേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെ വരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് അതുകൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ആ വ്യക്തി ഇതേപോലത്തെ ഒരു പ്രോമിസ് ലഭിച്ചിട്ട് അത് തന്നെത്താൻ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരാളുണ്ട്. അറിയാമോ ആരാ? അബ്രഹാമിന് ഇതേപോലെ ഒരു പ്രോമിസ് കിട്ടിയതാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ഇവിടെ പറയുന്നത്, ഇവിടെ വേറൊരു ഭയങ്കര ഇംപോസിബിലിറ്റി ദൈവം പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം ഞാൻ വാക്യം നിൽക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ വായിച്ചു, അബ്രഹാമിനെ വെളിയിൽ കൊണ്ടുവരണം. അബ്രഹാമിന് പ്രായമായി, 75 വയസ്സിന് മുകളിലായി, മക്കളില്ല, സാറ മച്ചിയാണ്. അങ്ങനെയുള്ളപ്പോൾ അബ്രഹാമിനെ ദൈവം വെളിയിലോട്ട് കൊണ്ടുവരികയാണ്. വെളിയിൽ കൊണ്ടുവന്നിട്ട് പറയാണ്, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് പറഞ്ഞു. നേരം നക്ഷത്രങ്ങളെ ഒന്നും എണ്ണാനായിട്ട് കഴിയത്തില്ല. നേരമാണ് നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. ദൈവം ഒരാമിലോട്ട് പറയാണ്, ഇതേപോലത്തെ ഒരു ഇമ്പോസിബിലിറ്റി നിന്റെ ജീവിതത്തിൽ നടക്കാനായിട്ട് പോകുന്നു. ഇത്രയും പ്രായമായ നിനക്ക്, മച്ചിയായ ഭാര്യയുള്ള നിനക്ക് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പ്രോമിസ് ചെയ്യാനായിട്ട് പോകുന്നു. നിന്റെ സന്തതി ഇവണ്ണമാകും. ഈ സന്തതി ശരിക്കും യേശുക്രിസ്തുവാണ് എന്ന് ഗലാത്തിയാനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ആണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വരുന്നത്. എന്നാൽ സ്പെസിഫിക്കലി ആ സന്ധി യേശുക്രിസ്തുവാണ്. അന്നേരം മറിയയ്ക്ക് കൊടുത്ത അതേ പ്രോമിസിന്റെ ഭാഗമാണ് അബ്രഹാമിനും കൊടുക്കുന്നത്. അബ്രഹാമിന്റെ അടുത്ത് പറയാണ്, നിന്റെ സന്തതിയിൽ കൂടി ഈ വിശുദ്ധ പ്രജ ജനിക്കാനായിട്ട് പോകുന്നു. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാകും. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം അവിശ്വസിച്ചില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു. അതാണ് അവന് നീതിയായിട്ട് കണക്കണം. അന്നേരം അബ്രഹാം അത് ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാമിന് അത് നീതിയായിട്ട് കണക്കിടുകയും ചെയ്തു. പക്ഷെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി ചെയ്തു. അത് 16-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ വാക്യത്തിലുണ്ട്. അബ്രഹാം അതെ ഇതുകൂടെ ചെയ്തു. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്തു, സാറായുടെ വാക്ക് അനുസരിക്കുകയും ചെയ്തു. വേറൊരാളും ഇതേപോലെ ചെയ്തു. അതേപോലെ പറ്റിയ ഒരു അബദ്ധം ഈ പുള്ളിയും ചെയ്തു. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്രഹാം ദൈവം പറഞ്ഞത് വിശ്വസിച്ചു, സാറയുടെ ഐഡിയ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തു. എന്തായാലും സാറയുടെ ഐഡിയ, സാറ പറഞ്ഞു ദൈവത്തിന്റെ പ്രോമിസ് ഒക്കെ നല്ലതാണ് അല്ലേ. പക്ഷേ നമുക്ക് ദൈവത്തെ ചില ഹെൽപ്പൊക്കെ ചെയ്യേണ്ടി വരും. കാരണം ദൈവത്തിന് ഇത് നടത്തി എടുക്കാനായിട്ടുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നില്ല. അന്നേരം എന്ത് ചെയ്യും? ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഒരു കമ്മിറ്റി കൂടി അബ്രഹാമും സാറയും ആരാണ്? മിസ്രയീമ ദാസി ഹാഗാറും. ഈ മിസ്രയീമിയൻ എവിടുന്ന വരുന്ന അറിയാമോ? ശപിക്കപ്പെട്ട ജനറേഷനിലുള്ളതാണ് മിസ്രയീം. അബ്രഹാം നോഹയുടെ അനുഗ്രഹിക്കപ്പെട്ട മകനിൽ കൂടി ഉള്ളതാണെങ്കിൽ ഹാമിൽ കൂടി വരുന്നതാണ് ഈ മിസ്രയീം സന്ധികൾ. അന്നേരം ഇവിടെ പറയുകയാണ്, ഈ മിസ്രയീമ ദാസിയും കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു പരിപാടി നമുക്ക് ചെയ്യാം, അതിൽ കൂടി ദൈവത്തിന്റെ പ്രോമിസ് ഫുൾഫിൽ ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സാറായി അബ്രഹാം, സാറായുടെ ഐഡിയ ആണ്. 2-ാമത്തെ വാക്യം, സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിക്കാൻ യഹോവ എന്റെ ഗർഭം മരിച്ചിരിക്കുന്നുല്ലോ, എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും അവയാ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു അബ്രഹാം സാറയുടെ വാക്കനുസരിച്ചു. നേരെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ പ്രോമിസാണ്, ദൈവത്തിന്റെ ഇമ്പോസിബിൾ പ്രോമിസാണ്. അബ്രഹാം അത് വിശ്വസിക്കുകയും ചെയ്തു. അബ്രഹാം വിശ്വസിച്ച് ഇറങ്ങിയ ആളാണ്. പക്ഷെ അബ്രഹാം അവിടെ ഒരു കാര്യം ചെയ്യാണ്, അബ്രഹാം തന്റെ വഴിയിൽ കൂടി ദൈവത്തിന്റെ പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കണം. നടന്നു നടന്നു, ഒരു മകനും ഉണ്ടായി, സക്സസ് ആയി. അതിന് 16-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയാണ്, 15-16, അബ്രഹാമിന്റെ പ്ലാൻ നടന്നു, ദൈവത്തിന്റെ പ്രോമിസ് ആയിരുന്നു. അബ്രഹാം ഒരു ഹെൽപ്പൊക്കെ ചെയ്തു, അബ്രഹാമിന്റെ കഴിവ് പോലെ അബ്രഹാം ശ്രമിച്ചു, ദൈവത്തിന്റെ പ്രോമിസും വിശ്വസിച്ചു. അബ്രഹാം ശ്രമിക്കുകയും ചെയ്തു. അബ്രഹാം ഒരു മകനെ ഉണ്ടാക്കി, അവന്റെ പേര് ഇസ്മായിൽ എന്ന് വിട്ടു. ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് എത്ര വയസ്സായിരുന്നു? 86 വയസ്സായിരുന്നു. സാറാക്ക് എത്ര വയസ്സായിരുന്നു? 10 വയസ്സ് കുറവ്, 76 വയസ്സായിരുന്നു. അന്നേരം അബ്രഹാമിന് 86 വയസ്സായപ്പോൾ അബ്രഹാം ഇസ്മായിലിനെ ഉണ്ടാക്കി ഹാഗാറിൽ കൂടി. പിന്നീട് എന്താണെന്ന് അറിയാമോ? അടുത്ത വാക്യം 17-ാമത്തെ വാക്യം, 17-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം,
അബ്രഹാം 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്നു.
എന്താണ് പറയുന്നതെന്ന് അറിയാമോ? അവിടെ നമ്മൾ പലപ്പോഴും ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ്. 86 വയസ്സുള്ള അബ്രഹാം, അബ്രഹാമിന്റെ ശക്തിയിൽ ദൈവത്തിന്റെ പ്രോമിസ് ഫുൾഫില്ല് ചെയ്യാനായിട്ട് ഒരു മകനെ ഉണ്ടാക്കി. 99 വയസ്സായപ്പോഴേക്കും ഈ മകൻ എത്ര വയസ്സായി? 86-ഉം 99 അല്ലെങ്കിൽ 100-ൽ 86 കുറച്ചാ മതി അല്ലെ, 14-15 വയസ്സായി. അത്രയും വയസ്സായ ഒരു മകനും ഉണ്ടാക്കി, അവനെ മകനും ഉണ്ടാക്കി. 99 വയസ്സായപ്പോൾ അബ്രഹാമിന്റെ അടുത്ത് ദൈവം പറഞ്ഞു വരുന്ന പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കായിരിക്കും. എന്തുകൊണ്ടാണ് ദൈവം ഇവിടെ ഞാൻ ഐ ആം ദ ഗോഡ് ഓൾമൈറ്റി എന്ന് പറയുന്നത്? കാര്യം എന്ന് പറഞ്ഞാൽ 99 വയസ്സായപ്പോൾ ഒരു കാര്യം നടന്നു. എന്താണെന്നറിയാമോ? അതെ, റോമലേഖനത്തിൽ പറയുന്നുണ്ട്. 99 വയസ്സായപ്പോൾ, 86 വയസ്സായപ്പോഴുള്ള 99 വയസ്സായപ്പോൾ നടന്ന കാര്യം വാക്യം എടുത്തവർക്ക് വേണമെങ്കിൽ വായിക്കാം. റോമാ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 4-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, 4:19. അന്നേരം 100 വയസ്സായപ്പോൾ ഒരു കാര്യം നടന്നു. എന്താണ് സംഭവിച്ചത്? തന്റെ ശരീരം നിർജീവമായി പോയി. ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് അവന്റെ ബോഡി ആസ് ഗുഡ് ആസ് ഡെഡ് ബോഡി. 86 വയസ്സായപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ പ്രോമിസ് ഉണ്ടെങ്കിലും അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇവന് ശക്തിയുണ്ട്. ഏതെങ്കിലും രീതിയിൽ പ്ലാൻ ചെയ്യാനായിട്ടുള്ള, പദ്ധതി ചെയ്യാനായിട്ടുള്ള എല്ലാ ശക്തിയും ഉള്ളപ്പോൾ ഇവൻ പ്ലാൻ ചെയ്തിട്ട് ഒരു മകനെ ഉണ്ടാക്കി. പക്ഷെ 99 വയസ്സായപ്പോൾ, 100 വയസ്സായപ്പോൾ ഒരു സംഭവം സംഭവിച്ചു. എന്താണ്? ഇവന്റെ ആ ശക്തി അങ്ങ് പോയി. ഇവന്റെ ബോഡി എക്സാക്ട്ലി മരിച്ചവന്റെ ബോഡി പോലെ ആയിപ്പോയി. അത് മാത്രമല്ല, സാറയുടെ ഗർഭം അത്ര പിന്നെ നേരത്തെ നിർജീവമായിരുന്നു. അവിടെ ദൈവം പറയാണ്, ഐ ആം ദ ഗോഡ് ഓൾമൈറ്റി എന്ന് പറഞ്ഞ് ദൈവം പരിചയപ്പെടുത്തുകയാണ്. എന്താണെന്നറിയാമോ? അബ്രഹാമിന്റെ അടുത്ത് ദൈവം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. മറിയയുടെ പറഞ്ഞ അതേ കാര്യമാണ്. എന്താണെന്നറിയാമോ? ഹൗ ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എങ്ങനെയാണ് ദൈവത്തിന്റെ പ്രോമിസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ട് അത് ഫുൾഫിൽ ആവുന്നതിന്റെ റൂട്ട് കാര്യം പറയുകയാണ്? ഇറ്റ് ഈസ് ബൈ ദ ഗോഡ് ഓൾമൈറ്റി, ദൈവത്തിന്റെ ശക്തിയാൽ. അതാണ് പൗലോസ് മറിയെടുത്ത് പറഞ്ഞത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിലവിടും. ഇവിടെ പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുന്നു. അന്നേരം പറയുകയാണ്, നിന്റെ ഈ പരിപാടികളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമോ? നിന്റെ ഈ പ്ലാനിങ്ങുകളും പദ്ധതികളും ഒക്കെ നിർത്താമോ? 99 വയസ്സായില്ലേ? ഇത്രയും വർഷമായില്ലേ? നിന്റെ പദ്ധതിയും കൊണ്ട്, നിന്റെ പ്ലാനുകളും കൊണ്ട്, നിന്റെ പദ്ധതിയിൽ കൂടി ദൈവത്തിന്റെ പ്രോമിസ് നടക്കത്തില്ല എന്ന് മനസ്സിലായെങ്കിൽ നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കുക എന്ന് പറയണം. എന്നിട്ടാണ് ദൈവം ഈ നിയമം പറയുന്നത്, വലിയ നിയമം, ഞാൻ നിനക്കും എനിക്കും മധ്യേ എന്റെ നിയമം സ്ഥാപിക്കും എന്ന് പറഞ്ഞ് താഴേക്ക് ദൈവം പറയാണ്. തൻ ആ സന്തതിയെപ്പറ്റി, യേശുക്രിസ് വരുന്നതിനെ പറ്റിയുള്ള കണ്ടിന്യൂസ് ആയിട്ട് പറയാണ്. അതിന് 16-ാമത്തെ വാക്യം പറയാണ്, ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറാ എന്നിരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു, 100 വയസ്സായവന് മകൻ ജനിക്കുമോ, 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് ഹൃദയത്തിൽ പറഞ്ഞു. നേരം അബ്രഹാമിന് ഇപ്പോഴും ദൈവത്തെ യഥാർത്ഥത്തിൽ വിശ്വാസമായിട്ടില്ല. 99 വയസ്സായപ്പോൾ അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, അബ്രഹാമിനെ കൊണ്ട് ഇനി ഇതൊന്നും സാധിക്കത്തില്ല. 86 വയസ്സിൽ അബ്രഹാമിന് ശക്തിയുണ്ടായിരുന്നു, 99 വയസ്സായപ്പോഴേക്കും 100 വയസ്സായപ്പോഴേക്കും അബ്രഹാമിന്റെ ശക്തി കഴിഞ്ഞു. സാറയുടെയും ഗർഭപാത്രം നിർജീവത്വം വരും. പക്ഷെ അബ്രഹാം ദൈവത്തിൽ അപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം അബ്രഹാം പറയുകയാണ്, അടുത്ത വാക്കിൽ പറയാണ്, ഇറ്റ് ഈസ് ഇംപോസിബിൾ, ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല ദൈവമേ, ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത്ര നാളത്തെ ഇസ്മായേലിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇസ്മായേലിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ആ ഇസ്മായിലിനൊരു ഡെഫിനേഷൻ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഒരു ഉമ്മൾ ചിന്തിച്ചാണ്, ഇസ്മായിലിന്റെ ഡെഫിനേഷൻ ഇതാണ്, ദൈവത്തിന്റെ പ്രോമിസ് അബ്രഹാമിന്റെയും ഹാഗാറിന്റെയും സാറയുടെയും കൂടി പ്ലാനിൽ, അവരുടെയും കൂടി അസോസിയേഷനിൽ ഉണ്ടായ പ്രോഡക്റ്റാണ്. ഇതിന് അബ്രഹാമിന് പ്രശംസിക്കാനായിട്ടുള്ള കാര്യമുണ്ട്. അബ്രഹാമിന് 15 വയസ്സായ 14 വയസ്സായ ഇസ്മായിലിനെ നോക്കിയിട്ട് പറയാനായിട്ട് കഴിയും, ദൈവത്തിന്റെ പ്രോമിസാണ്, എന്റെ സഹായം കൂടെ ചേർന്ന് നടന്നതാണ്. അബ്രഹാം ദൈവത്തിനോട് പറയാണ്, ഇതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാമോ, ഞാൻ ഉണ്ടാക്കിയ സാധനമാണ്, നിന്റെ പ്രോമിസുമാണ്, ഇതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറയാണ്. ദൈവം പറയാണ്, ദൈവത്തിന്റെ ഇംഗ്ലീഷിൽ ഒരു വാക്ക് വളരെ ക്ലിയർ ആണ്, ബട്ട് ഗോഡ് സെഡ് നോ. ദൈവം പറയാണ്, ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. ദൈവത്തിന് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്റെ പ്ലാനുകളും പദ്ധതികളുമായിട്ട് ദൈവത്തിന്റെ പദ്ധതി ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് അതിന്റെ ഒരു പ്രോഡക്റ്റുമായിട്ട് ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് അക്സെപ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയാണ്, അതിനെയും കൊണ്ട് അങ്ങ് പോകാൻ പറയാം. നോ, ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. ദൈവത്തിന് മുമ്പിൽ പറയാണ്, അബ്രഹാം പറയാണ്, ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി. ദൈവം പറയാണ്, നോ, ഇറ്റ് ഈസ് ഇംപോസിബിൾ. ദൈവം ഇസ്മായേലിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ദൈവമാണ് ജഡത്തിന്റെ ഒരു പ്രവൃത്തിയും ദൈവത്തിന്റെ സന്നിധി നീതീകരിക്കപ്പെടുന്നില്ല. അവിടെ വെച്ചിട്ടാണ് ദൈവം പരിച്ഛേദന കൊടുക്കുന്നത്, ജഡശരീരം ഉരിഞ്ഞുകളയാനായിട്ട് പറയുന്നത്, ജഡത്തിൽ ആശ്രയിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പ്രോമിസ് എങ്ങനെയാണ് ഫുൾഫില്ലാവുന്നത്? റോമാലേഖനത്തിൽ പറയാണ്, റോമാലേഖനം 4:21 പറയാണ്, അവൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തി പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണമായി ഉറച്ചു. ആൻഡ് ബീയിങ് ഫുള്ളി അഷ്വേർഡ് What God has promised, He is able to perform. ദൈവത്തിന്റെ പ്രോമിസ് ആരാണ് പെർഫോം ചെയ്യുന്നത്? ദൈവത്തിന് പെർഫോം ചെയ്യാനായിട്ട് ശക്തിയുണ്ട്. നിങ്ങളുടെ സഹായത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെയും കൂടി സഹായത്തോടുകൂടി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റും കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഒരു മകനെ ജനിപ്പിച്ച് അവനെ വളർത്തി വലുതാക്കി ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുചെല്ലുമ്പോൾ അവൻ റിജക്റ്റഡ് ആയിരുന്നു എന്ന് അവസാനം അറിയുമ്പോഴുള്ള ഒരു ഫ്രസ്ട്രേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കും. ദൈവത്തിന് വേണ്ടി എന്ന് ചെയ്ത് വിചാരിച്ച് ചെയ്ത ചില പണികൾ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുചെല്ലുമ്പോൾ അത് വൈക്കോലും തടിയും പോലെ കത്തിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് രണ്ടാമത്തെ കാര്യമാണ്, ആദ്യത്തെ കാര്യമല്ല. ദൈവത്തിന്റെ പദ്ധതിയിലേക്കേ വരാത്ത ആൾക്കാരുണ്ട്, അവരുടെ പ്ലാനുകൾ കൊണ്ട് പദ്ധതിയിലേക്കും കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഈ ലോകത്തിൽ പലതും അച്ചീവ് ചെയ്തേക്കാം. ഇറ്റ് ഈസ് ദൈവത്തിന്റെ മുമ്പിൽ അവർ ഒരു സ്പിരിച്വൽ നോൺ എൻറ്റിറ്റി ആയിട്ട് അവസാനിക്കും. ഒരിക്കലും ദൈവിക പദ്ധതികൾ ഫുൾഫിൽ ചെയ്യപ്പെടാത്തവരായിട്ട് അവർ ദൈവസന്നിധിയിൽ അവസാനിക്കും. പക്ഷെ രണ്ടാമത്തെ കൂട്ടരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ പദ്ധതി ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. അവരവസാനം, പക്ഷെ അവരെ ദൈവം കുറച്ചുകൂടി കരുണയുള്ളവരാണ്. ദൈവം അവരെ അവസാനം അവരുടെ റോക്ക് ബോട്ടം അവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് ദൈവം അവരോട് പറയാണ്, ഞാൻ സർവശക്തനാണ്, എനിക്കിത് ചെയ്യാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇത് ചെയ്യാനായിട്ട് കഴിയും. ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. ഗലാത്യലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട്, ഞാൻ ഈ പറയുന്നൊന്നും കഥകളുണ്ടാക്കി പറയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നല്ല, ഇത് ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഗലാത്യലേഖനം അതിന്റെ 4:4 ഈ കാര്യങ്ങൾ ദൈവം പറയുകയാണ്. 4:22, അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്നെഴുതിയിരിക്കുന്നല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്താലും ജനിച്ചതാവുന്നു. ലിവിംഗ് ബൈബിൾ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ദാസിയുടെ മകൻ ദൈവത്തിന്റെ പ്രോമിസ് അബ്രഹാമിന്റെ ശക്തിയാൽ ഉളവാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഉണ്ടായ പ്രൊഡക്റ്റും, ഇസഹാക്ക് എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവത്തിന്റെ ശക്തിയാൽ ഉളവാക്കിയതുമാകുന്നു. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, മറിയെടുത്ത് ദൂതൻ പറയാണ്, മറി ചോദിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കും. ആ വാക്യം വായിക്കാം, മറി ചോദിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറ കർത്താവ് ദൂതൻ പറയാണ്, പരിശുദ്ധാത്മാവ് അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിവിടും, ആകയാൽ അതുകൊണ്ട് അതിൽ കൂടി ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, ജാതികൾ നിന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ദൈവത്തിന്റെ വലിയ പ്രോമിസിന്റെ ഭാഗമായിട്ട് നീയുമാകാനായിട്ട് പോകുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് 99 വയസ്സായ അബ്രഹാമിൽ കൂടിയും 80 വയസ്സായ സാറയിൽ കൂടിയും മരിച്ചവനെ പോലെയുള്ള അബ്രഹാമിൽ കൂടിയും ദൈവത്തിന് മകനെ പ്രസവിപ്പിക്കാനായിട്ട് കഴിയും. ദൈവം പറയാണ് ഐ ആം ദ ഗോഡ് ഓൾമൈറ്റി. ദൈവം പറയാണ് മച്ചിയാണെന്ന് പറഞ്ഞവൾക്ക് ഇന്ന് 6 പുരുഷനുമായിട്ട് ബന്ധപ്പെടാത്ത നിന്റെ ഉള്ളിൽ ദൈവത്തിന് യേശുക്രിസ്തുവിനെ ജനിപ്പിക്കാനായിട്ട് കഴിയും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. പക്ഷെ മറി പറയാണ് ഇതാ ഞാൻ ദൈവത്തിന്റെ ദാസി, നീ പറഞ്ഞതുപോലെ എനിക്ക് സംഭവിക്കട്ടെ. അതിന്റെ കോൺസിക്വൻസ് എനിക്കറിയാം, അതിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. ഇതൊന്നും എന്റെ വിഷയമല്ല, നിന്റെ പദ്ധതി എന്നിൽ കൂടി ഫുൾഫില്ലാകട്ടെ. മറിയയുടെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത മറിയയുടെ കാര്യം ദൈവം നോക്കാതിരുന്നില്ല. ദൈവം അടുത്ത ആളെ ജോസഫിന്റെ അടുത്തോട്ട് അയച്ചു, അവിടെ ചെന്നിട്ട് പറയാൻ പറഞ്ഞു ഇവളുണ്ടായിരിക്കും, ഇവൾ കൂടി ജനിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ്. ദൈവം കാര്യങ്ങൾ ചെയ്തു തരും. പക്ഷെ മറിയയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. ജോസഫ് എങ്ങനെ ചിന്തിക്കാനായിട്ട് പോകുന്നു, ഈ കല്യാണം മാറിപ്പോകുമോ, ഈ കല്യാണം പൊളിഞ്ഞു പോകുമോ, ഇനി ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാത്തവളായിട്ട് ഞാൻ ജീവിക്കും, ഇതൊന്നും മറിയയ്ക്ക് അറിയത്തില്ല. പക്ഷെ മറിയ പറയുകയാണ് ഇതൊന്നും എന്റെ വിഷയമല്ല, ദൈവത്തിന്റെ പദ്ധതിയാണോ, ദൈവം ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ടിൽ എവിടെയെങ്കിലും നമുക്ക് നിൽക്കാനായിട്ട് കഴിയും. രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് വിളിക്കപ്പെട്ടത്. ദൈവിക പദ്ധതികൾക്ക് വേണ്ടിയിട്ട് വിളിക്കപ്പെട്ട വ്യക്തികൾ അവരെടുത്ത് ദൈവം പറയാണ് ദൈവത്തിന് നിന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്. ഈ മറിയെ പോലെയും അബ്രഹാമിനെ പോലെയും ഇസഹാക്കിനെ പോലെയും ദൈവിക പദ്ധതിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ സ്പിരിച്വൽ കോളിങ്ങിനെ പറ്റി ഒരു ബോധ്യവുമില്ലാതെ, എന്താണ് ദൈവത്തിന്റെ പദ്ധതി എന്നറിയാതെ സ്വന്തം പ്ലാനുകളും പദ്ധതികളുമായിട്ട് മുമ്പോട്ട് പോകുന്ന അനേകരുണ്ട്. ദൈവിക പദ്ധതി നിങ്ങളുടെ പദ്ധതികളെ തകർക്കും എന്നറിഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാത്തത്. അത് നിങ്ങളുടെ ചോയ്സ്. പക്ഷേ ദൈവിക പദ്ധതി അനുസരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ഒരാളെയും ദൈവം വെറുതെ കളഞ്ഞിട്ടൊന്നുമില്ല. ദൈവം അവരുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പദ്ധതി ചിലപ്പോൾ നടന്നു വരത്തില്ല. പക്ഷെ നിങ്ങളുടെ പദ്ധതികളെല്ലാം നടന്നിട്ടും ദൈവിക പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല എങ്കിൽ അത് നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾക്കൊന്നും അവസാനം അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. പക്ഷെ ദൈവം നിങ്ങളത് പറയാണ് ഈ പ്രോമിസ് ദൈവത്തിന്റെ പദ്ധതി ഫുൾഫിൽ ചെയ്യാനായിട്ട് ദൈവത്തിന് ശക്തിയുണ്ട്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. രണ്ടാമത് ദൈവിക പദ്ധതി മനസ്സിലാക്കിയിട്ട് ദൈവിക പദ്ധതി സ്വന്തം ശക്തിയാൽ നിവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കുറച്ച് ആളുകൂടി നിങ്ങൾ ശ്രമിക്കുക. ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ദൈവത്തെ കൂടാതെ ഇതൊന്നും നടക്കത്തില്ല എന്നത്. ഞാൻ വളരെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇത് രണ്ടാമത്തെ ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. ദൈവിക പദ്ധതി മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന അബ്രഹാമിനെ പോലെയുള്ളവർ, ദൈവിക പദ്ധതിയെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു പോയ യേശാവിനെ പോലെയുള്ളവരല്ല. ദൈവിക പദ്ധതി മനസ്സിലാക്കി അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും അതിന്റെ പ്രിൻസിപ്പിൾ മനസ്സിലാകാതെ, എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ, ദൈവത്തിന്റെ പരിപാടി ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കാത്ത വ്യക്തികളുണ്ട്. അവരടുത്ത് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പണി ഒരു വേസ്റ്റഡ് വർക്കായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഈ പണിയും കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം പറയും ഇസ്മായേലിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല.